ഹാപ്പി വാലന്റൈൻസ് ഡേ. വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്ടിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ക്രിഷാണ്. ലോകത്തിലെല്ലാത്തിനും ഓരോ ദിവസങ്ങളുണ്ട്. ഇന്ന് പ്രണയിക്കുന്നവരുടെ ദിവസമാണ്. പ്രണയം മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നവർ, പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർ, പ്രണയിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ഈ ദിവസത്തെ വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് നോക്കിക്കാണുന്നത്. വാലന്റൈൻസ് ഡേ ഹിസ്റ്ററി പലർക്കും അറിയില്ലെങ്കിൽ കൂടി ഇന്ന് പ്രണയിക്കുന്നവരുടെ ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രണയദിനവുമായി ബന്ധപ്പെട്ട ട്രോളുകളും ന്യൂസുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ പ്രണയദിനം വളരെ സ്പെഷ്യലാണ്, ഒരുപാട് ശ്രദ്ധയാകർഷിച്ച ഒരു ദിവസമാണ്. ചരിത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കം ചെയ്യുന്നൊരു ആഘോഷമാണ് വാലന്റൈൻസ് ദിനം. റോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഗൂഗിള് പറയുന്നത്. കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. പക്ഷേ ഇന്ന് ലോകമെമ്പാടും ഈ പ്രണയദിനം ആഘോഷിക്കപ്പെടുന്നുണ്ട്. പല രീതിയിലാണ് ആളുകൾ പ്രണയദിനം ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ പൊതുവേ തൻ്റെ പാർട്ട്ണർക്ക് ഈ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കാറ്. ഇന്ന് ആളുകളുടെ തോട്ട്സൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റിലൊന്നും ഈ ദിവസത്തെ ഒതുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ഫുൾ ഡേ ഔട്ടിങ്, അല്ലെങ്കിൽ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ, അങ്ങനെ പറയാൻ പോയി ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്. പ്രണയദിനം എന്നും ഓർമ്മയിലിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് കപ്പിൾസ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ദ മലയാളി പോഡ്കാസ്റ്റിൽ ഞാൻ പൊതുവേ റിലേഷൻഷിപ്പും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കാറ്. ഇതിനു മുന്നേ 10-25 എപ്പിസോഡുകളിൽ പ്രണയത്തെപ്പറ്റി സംസാരിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയദിനത്തിൽ എന്ത് സംസാരിക്കുമെന്ന് ഓർത്ത് ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അനോണിമസായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നൊരു ആപ്പാണ് NGL. ആപ്പിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. മറ്റൊന്നുമല്ല, ഈ പ്രണയദിനത്തിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടി ഞാൻ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ പറയും. അതിൻ്റെ ലിങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയാസിലും വാട്സപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ കിട്ടി. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു എപ്പിസോഡ്. മൈ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആഫ്റ്റർ മൈ ബ്രേക്കപ്പ്. ഷീ ഈസ് വിത്ത് സംവൺ എൽസ്. ഐ ഫീൽ സോ ബാഡ്. പ്രണയദിനം, പ്രണയിക്കുന്നവർ ആഘോഷിക്കുന്ന ദിവസവും പ്രണയ പരാജയങ്ങൾ സംഭവിച്ചവർ അതാലോചിച്ച് ദുഃഖിക്കുന്നൊരു ദിവസം കൂടിയാണ്. മച്ചൻ്റെ അവസ്ഥ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പല രീതിയിൽ നമ്മുടെ പ്രണയം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മളെ തെറ്റുകൊണ്ടോ ചിലപ്പോൾ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ സാധിക്കാതെ ആകുമ്പോഴൊക്കെയാണ് ഈ പ്രണയം പരാജയപ്പെട്ടു പോകുന്നത്. ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ ചിലർ നമ്മളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോകും, ചിലർ ഒരു ഗ്യാപ്പിട്ട് അത് പറയാതെ മുന്നോട്ട് പോകും. പക്ഷെ ഒന്നുണ്ട്, ലോകത്തിൽ ആരെതിർത്തെന്ന് പറഞ്ഞാലും പ്രണയിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ 1000 വഴികളുണ്ട്. അവർക്ക് നമ്മളുടെ കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഇട്ടേച്ച് പോകുന്നത്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹൗ ടു ഡീൽ വിത്ത് ബ്രേക്കപ്പ് എന്ന വിഷയത്തിൽ ഞാൻ മുന്നേ 2 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ബ്രേക്കപ്പ് ഡീല് ചെയ്യാൻ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് വർക്കൗട്ട്, ബിൽഡ് യുവർ ബോഡി. അതിലും നല്ലൊരു സൊല്യൂഷൻ ബ്രേക്കപ്പിന് നമുക്ക് കൊടുക്കാനില്ല. മറ്റൊരു മെസ്സേജ് വായിക്കാം. ഇന്ന് പൊതുവെ ആളുകൾ ബ്രേക്കപ്പിനെ തേപ്പെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ബ്രേക്കപ്പിന് പരിഹാരം മറ്റൊരു റിലേഷൻഷിപ്പ്, അങ്ങനെയാണ് ഇന്ന് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രണയമെന്ന് വിളിക്കാൻ സാധിക്കുമോ? 2 വ്യക്തികൾക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ബ്രേക്കപ്പ് തന്നെയാണ് നല്ലത്. ബ്രേക്കപ്പിന് മറ്റൊരു റിലേഷൻഷിപ്പല്ല പരിഹാരം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരുപാട് റിലേഷൻഷിപ്പ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നമ്മൾ പിന്നെയും പിന്നെയും ബ്രേക്കപ്പിനെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് പറയാം. പക്ഷെ അതിന് ശേഷം ഒരു ചെറിയ പീരീഡ് ബ്രേക്ക് എടുക്കണം. അതായത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ പഴയ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് കളയാൻ ഒരു ടൈം നമ്മുടെ മൈൻഡിന് നമ്മൾ തന്നെ കൊടുക്കണം. ആ ഒരു ടൈം കൊടുക്കാതെ നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പൊക്കെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബാകും. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ഗുഡ് ഓപ്ഷനല്ല. നിങ്ങളാരും അത്തരത്തിലൊരു മണ്ടത്തരം ചെയ്യാൻ നിൽക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ഓൺ ലവ് ആൻഡ് റിലേഷൻഷിപ്പ്? ഈ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ പ്രണയത്തിലും റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളൊക്കെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കുള്ളൂ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ടെക്നോളജി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരുപാട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ നെഗറ്റീവായിട്ടാണ് അത് മാറുന്നത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ രണ്ട് കാര്യങ്ങളുണ്ട്, ട്രസ്റ്റും പിന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും. ഇത് രണ്ടും ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ സഹായത്തോടെ മുന്നോട്ട് പോകുന്ന പല റിലേഷൻഷിപ്പും അധികം നീണ്ടു നിൽക്കാറില്ല, അല്ലെങ്കിൽ സ്ട്രോങ് ആകാറില്ല. എപ്പോഴും ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴും സ്ട്രോങ് ആക്കുന്നത്. ഇതും എൻ്റെ ഒരു തിങ്കിങ് ആണ്. അതിന് ഓപ്പോസിറ്റായ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ടെക്നോളജിയെ ഒരുപാട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമ്മുടെ പ്രണയം തുറന്നു പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ കൃത്യമായ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളെ കണ്ടെത്തുന്നതിലാണ് കാര്യം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വാലന്റൈൻസ് ഡേ വിഷസ്. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ സ്പോട്ടിഫൈയിലാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡ്കാസ്റ്റിലും നമ്മുടെ തമലയാളി പോഡ്കാസ്റ്റ് റേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.